ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അരിമണിയുടെ സാധ്യതകൾ രണ്ടാണ്. ഒന്നുകിൽ ആർക്കും ഉപകാരമാവാതെ, ആരുടെ കണ്ണിലും പെടാതെ പത്തായത്തിൽ ഒളിച്ചുകിടക്കാം. അല്ലെങ്കിൽ സ്വയം പുതുക്കലിന്റെ ഭാഗമായി വയലിൽ പൊരുതി തളിർക്കാം. ഏതു വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അരിമണിക്കില്ല. ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയ മനുഷ്യന് സാധിക്കും. അരിമണിയുടേതുപോലെ സാധ്യതകൾ മനുഷ്യനുമുണ്ട്. ഒന്നുകിൽ ഫലവത്താകുന്ന സാധ്യതകൾ മറന്ന് ഒളിച്ചുകിടക്കാം, അല്ലെങ്കിൽ പൂത്ത് തളിർക്കാം. തളിരിടുക, തളിർക്കുക എന്നീ പദങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വലിയ അർത്ഥതലമുണ്ട്. ആ അർത്ഥത്തിൽ പരിഗണിക്കുമ്പോൾ കേരളത്തിലെ കൃഷിവകുപ്പും ഹരിത കേരള മിഷനും നടത്തുന്ന തളിരു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുകയും കഴിയാവുന്ന പിന്തുണ നൽകുകയും വേണം. 2014-15 പ്രകാരം കേരളത്തിൽ 161,362 ഏക്കർ തരിശുഭൂമിയുണ്ടായിരുന്നു. ഭൂവുടമയ്ക്കോ നാടിനോ ഉപകാരപ്പെടാതെ തരിശായി കിടക്കുന്ന എത്രയോ പാടശേഖരങ്ങളും കൃഷിയിടങ്ങളും നമുക്ക് നാട്ടിലുണ്ട്. ഈ പാടശേഖരങ്ങളെ തിരിച്ചുപിടിക്കാനും ഒരു കൃഷിയും ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുന്നതുമായ ഭൂമിയെ ഉപയോഗപ്പെടുത്താനും ഉദ്ദേശിച്ചാണ് സംസ്ഥാന കൃഷിവകുപ്പും ഹരിത കേരള മിഷനും തളിരു പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് 33,421 ടൺ അരി കൂടുതലായി ഉൽപ്പാദിപ്പിച്ചുവെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ ഇക്കഴിഞ്ഞ ജൂണിൽ നിയമസഭയിൽ പറഞ്ഞിരുന്നു. 2018-19 വർഷത്തിൽ 2,02,985 ഹെക്ടർ സ്ഥലത്ത് പുതുതായി കൃഷിയിറക്കുകയുണ്ടായി. പച്ചക്കറി ഉൽപ്പാദനം ഇക്കാലയളവിൽ 7.5 ടണ്ണിൽ നിന്ന് 12.02 ടണ്ണിലേക്ക് ഉയർന്നു. കഷ്ടിച്ച് 3 മാസത്തേക്കുള്ള അരിയാണ് കേരളത്തിലെ നെൽവയലുകളിൽ സാധാരണഗതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കേരളത്തിന് ഒരു ദിവസം ശരാശരി 7,500 ടൺ അരി വേണം എന്നാണ് കണക്ക്. ഇതിന്റെ 1/4 മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുകയാണ് 75% അരിയും. അരി ഇറക്കുമതിക്കായി പ്രതിവർഷം കേരളം കുറഞ്ഞത് 5,000 കോടി രൂപ ഇതര സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. തരിശായി കിടക്കുന്ന കൃഷിയിടങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് കേരളത്തിന് ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായുള്ള തളിരു പദ്ധതിയിൽ ഒരു നേട്ടം കൈവരിക്കുകയാണ് നാം ഇപ്പോൾ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തരിശുരഹിത മണ്ഡലമാകാൻ ഒരുങ്ങുകയാണ് പാറശാല. 3 വർഷം മുമ്പ് 14 ഹെക്ടറിൽ മാത്രമായിരുന്നു പാറശാലയിൽ നെൽകൃഷി. എന്നാലിപ്പോൾ 74 ഹെക്ടറിൽ നെൽകൃഷി യോഗ്യമാക്കി. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയും മത്സ്യകൃഷിയും മണ്ഡലത്തിൽ വ്യാപകമാണ്. കഴിഞ്ഞ വർഷം പ്രഖ്യാപനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും പ്രളയം മൂലം മാറ്റിവെക്കുകയായിരുന്നു. നെല്ലിന്റെ ജന്മദിനമായി കണക്കാക്കുന്ന കന്നിമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഇക്കുറി പ്രഖ്യാപനം. പടിപടിയായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് പാറശാല തരിശിനെ പടിക്ക് പുറത്താക്കിയത്. പച്ചക്കറി, കറിവേപ്പില, ഫലവൃക്ഷത്തൈകൾ എന്നിവ മണ്ഡലത്തിലാകെ വിതരണം ചെയ്തു. കർഷകർക്ക് ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് പരിശീലനവും നൽകി. കുളങ്ങളും ചാലുകളും നവീകരിക്കുകയും ചെയ്തു. ഇതൊരു വലിയ നേട്ടമാണ്. പഴയകാല സമൃദ്ധിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നല്ല, പക്ഷേ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുകയാണ്. 1955-56 കാലഘട്ടത്തിൽ 760,000 ഹെക്ടർ നെൽപ്പാടമുണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് നെൽകൃഷി ഉൽപ്പാദനം റെക്കോർഡ് കവിഞ്ഞിരുന്നു. രാജ്യത്തിന്റെ കരുതൽ ഭക്ഷ്യശേഖരത്തിലേക്ക് 32% വർധനയാണ് ആ വർഷം കേരളം സമ്മാനിച്ചത്. എന്നാൽ 2014-15 വർഷത്തിലെത്തിയപ്പോഴേക്കും 562,090 ടണ്ണിലേക്ക് ഇടിയുകയായിരുന്നു കേരളത്തിന്റെ അരി ഉൽപ്പാദനം. അതിന്റെ കാരണം നമുക്കൊക്കെ അറിയാം. കെട്ടിടങ്ങൾ വന്നതോടെ വയലുകളുടെ വിസ്തൃതിയിൽ ഗണ്യമായ കുറവ് വന്നു. പുതിയ തലമുറയ്ക്ക് കൃഷിപ്പണിയോടുള്ള ആഭിമുഖ്യക്കുറവ്, നെൽകൃഷി ആദായകരമല്ലാത്ത ഏർപ്പാടായി മാറിയതോടെ ഈ രംഗത്തുനിന്നുള്ള കർഷകരുടെ പിന്മാറ്റം, വയലുകൾ മറ്റു കൃഷികൾക്ക് ഉപയോഗിക്കൽ തുടങ്ങിയവയാണ് സംസ്ഥാനത്തെ നെല്ലുൽപ്പാദനം കുത്തനെ ഇടിയാൻ കാരണമായത്. പക്ഷെ തരിശുകിടക്കുന്ന ഭൂമിയെ ഉപയോഗയോഗ്യമാക്കാൻ സാധിച്ചാൽ നമുക്ക് തന്നെയാണ് ഗുണം. കാരണം ലോകമെമ്പാടും ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഇനങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ വേഗത്തിൽ നിലവിലുള്ളവ തകരുന്നു. വാസസ്ഥലത്തിന്റെ തകർച്ചയും മലിനീകരണവും കാലാവസ്ഥാ മാറ്റവും വന്യജീവികളെ വേട്ടയാടലും സസ്യമേഖലയിൽ അതിക്രമം വർദ്ധിക്കലും ഭൂമിയിൽ ജൈവദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ട്. അപകടത്തിലായ വംശപരമ്പരയുടെ റെഡ് ലിസ്റ്റ് വേൾഡ് കൺസർവേഷൻ യൂണിയൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷികളിൽ 25%, സസ്തനികളിൽ 30%, മത്സ്യങ്ങളിൽ 40% വംശനാശം നേരിടുന്നു. ഭൂമിയുടെ ജൈവ വൈവിധ്യം നൽകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എണ്ണമറ്റതാണ്. ആ തിരിച്ചറിവിലേക്കാണ് കേരളം ഇപ്പോൾ നടന്നു കയറുന്നത്. ഒരിക്കൽ കൂടി, അരിമണിയുടെ സാധ്യതകൾ രണ്ടാണ്. ഒന്നുകിൽ ആർക്കും ഉപകാരമാവാതെ ആരുടെ കണ്ണിലും പെടാതെ പത്തായത്തിൽ ഒളിച്ചു കിടക്കാം, അല്ലെങ്കിൽ സ്വയം പുതുക്കലിന്റെ ഭാഗമായി വയലിൽ പൊരുതിത്തളിർക്കാം.